ഓസ്ട്രേലിയയിൽ ക്വെയ്ഡൻ ബെയിൽ എന്ന 9 വയസ്സുകാരൻ ഉയരക്കുറവിന്റെ പേരിൽ അവന്റെ സഹപാഠികളിൽ നിന്നും പരിഹാസം നേരിടേണ്ടി വരികയും ഇതേ തുടർന്ന് കരഞ്ഞുകൊണ്ട് ക്വെയ്ഡൻ അമ്മയോട് സങ്കടം പങ്കുവയ്ക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും എല്ലാം വൈറലായിരുന്നു. ഈ വീഡിയോ കണ്ട മലയാളത്തിന്റെ സ്വന്തം അജയ് കുമാർ അഥവാ ഗിന്നസ് പക്രു ഇതേക്കുറിച്ച് ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി അജയ് കുമാർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം അജയ് കുമാർ അഥവാ മലയാളികളുടെ പ്രിയപ്പെട്ട ഗിന്നസ് പക്രു, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
ഹലോ, നമസ്കാരം
അജയ്. ഈ ഗിന്നസ് പക്രു അല്ലെങ്കിൽ ഉണ്ട പക്രു എന്ന ഒരു പേര് സിനിമയിലെ ഒരു സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരാണല്ലോ, പിന്നീട് അത് വിളിപ്പേരായി മാറിയപ്പോൾ എങ്ങനെയാണ് താങ്കൾ അതിനെ ഉൾക്കൊണ്ടത്?
എന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അങ്ങനെ വലിയ താല്പര്യമുള്ള പേരല്ല അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീട്ടിലെ അമ്മയാണെങ്കിലും അതുപോലെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഇതെന്താണ് ഇങ്ങനൊരു പേര്, ഇങ്ങനെ വിളിക്കുന്ന എന്താണ് എന്നുള്ളതാണ് ഉണ്ടായിരുന്നു. സിനിമയിൽ തന്നെ ആ ക്യാരക്ടറിനെ കളിയാക്കി വിളിക്കുന്ന പേരാണ്. പിന്നീട് ആ സിനിമ ചാനലുകളിൽ വരികയും പിന്നീട് ഞാൻ യുവജനോത്സവ വേദികളിൽ പങ്കെടുക്കുന്ന സമയത്ത് സമ്മാനം കിട്ടുന്ന സമയത്ത് പക്രുവിന് സമ്മാനം എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ എഴുതി അങ്ങനെ ഞാൻ പോലും അറിയാതെ പ്രതീക്ഷിക്കാതെ ഇതിലേക്ക് വന്നു ചേർന്ന ഒരു പേരാണ്. പക്ഷെ നമ്മൾ ഒരു കോമഡി താരമായതുകൊണ്ടും നമ്മളുടെ പ്രസൻസ് കോമഡിയിലായതുകൊണ്ടും ഒക്കെ നമ്മളെ ആളുകൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരായി മാറിയത് പിന്നീട് പലപ്പോഴും എന്നെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പേരായി മാറി. അങ്ങനെ 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 സൈഡ് വഴി നമ്മൾ പോലും അറിയാതെ സ്ട്രോങ് ആയി വന്നൊരു പേരാണ്. അപ്പൊ പിന്നെ ഞാൻ ഓർത്തു അതിനകത്ത് കളിയാക്കലായിട്ടല്ലോ സ്നേഹപൂർവ്വം വിളിക്കുന്നതല്ലേ. പിന്നെ മറ്റൊരു കാര്യം, ഒരു കഥാപാത്രത്തിന്റെ പേരിലല്ലേ അറിയപ്പെടുന്നത്. അപ്പൊ അത് നമ്മൾ ആരെയും തടസ്സപ്പെടുത്താൻ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നീട് ഗിന്നസ് റെക്കോർഡ് കിട്ടിയപ്പോഴാണ് അതിന് മുന്നിൽ ഗിന്നസ് ചേർത്ത് എന്നെ മമ്മൂക്കയാണ് ഗിന്നസ് പക്രു എന്ന് വിളിച്ചത്. എന്നെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലല്ലല്ലോ, എന്നോട് സ്നേഹപൂർവ്വമാണല്ലോ ആളുകൾ അങ്ങനെ വിളിക്കുന്നത്.
ഒരു മറ്റുള്ളവരുടെ പരിഹാസം ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെ. നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥയാണ്, സ്കൂൾ തുടങ്ങി അല്ലെങ്കിൽ ഓർമ്മ വെച്ചപ്പോ തുടങ്ങി ആ ഒരു പരിഹാസത്തിന് മാത്രമായിരിക്കാം. എങ്ങനെയാണ് താങ്കൾ ഈ അവസ്ഥയോട് പ്രതികരിച്ചു തുടങ്ങിയത്? എങ്ങനെയാണ് അത് നേരിട്ടത്?
നാലാം ക്ലാസ്സിൽ നിന്ന് അഞ്ചാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത്, എൽ പി സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂള് മാറണം. അപ്പൊ ഞാൻ CMS എൽ പി സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ പിന്നെ പോകേണ്ടത് CMSHS ചുങ്കത്തേക്കാണ്, ചുങ്കത്തെ സ്കൂളിലേക്കാണ്. അപ്പോ എന്റെ കൂട്ടുകാരെല്ലാം സ്വാഭാവികമായിട്ട് എന്നോടൊപ്പം 4 വർഷം പഠിച്ച വളരെ സദൃത്തിയായിട്ടുള്ള സ്നേഹമുള്ള കൂട്ടുകാരൊക്കെ ഇവർക്ക് സ്വാഭാവികമായിട്ട് ഞാനും ചെന്നു അവിടെ. അപ്പൊ അങ്ങനെ അഡ്മിഷനിക്കണം ആദ്യമായിട്ട് എനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയത്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ അഡ്മിഷൻ തരത്തില്ല, വലിയ കുട്ടികളൊക്കെ തട്ടിമറിച്ചിട്ടാലും എനിക്ക് ഉത്തരവാദിത്തം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ അധ്യാപകൻ എനിക്ക് അഡ്മിഷൻ തന്നില്ല അവിടെ. അതാണ് ആദ്യത്തെ എന്തെങ്കിൽ ഇങ്ങനെ ആ പോയതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നിയതും. ഞാൻ കരഞ്ഞില്ല, അന്ന് അമ്മയാണ് കരഞ്ഞത്. അപ്പൊ അന്ന് ഒരു ഒരു വലിയൊരു ഫീലിംഗ് ആയിട്ട് അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞാണ് ഞാൻ കുറച്ചുകൂടെ ഗ്രാമപ്രദേശത്ത് ഉള്ളിലേക്ക് പോയി ടൗണിൽ നിന്ന് മാറി അതേ മാനേജ്മെന്റിന്റെ തന്നെ വളരെ സാധാരണ ഒരു മലയാളം മീഡിയം സ്കൂള് CMSHS ഒളശ എന്ന സ്ഥലത്തേക്ക് മാറിയത്. അപ്പൊ എനിക്ക് പഠിക്കാൻ വേണ്ടി മാത്രം വീട് വരെ മാറേണ്ടി വന്നു. കാരണം കുറച്ചുകൂടെ ആ സ്കൂളിനോട് അടുത്ത് തന്നെ ഉള്ള വീട്ടിലേക്ക് മാറേണ്ടി വന്നു. പക്ഷെ അവിടെ ചെന്നപ്പം ഭയങ്കര സ്വീകരണമായിരുന്നു ആ സ്കൂളിൽ. പ്രത്യേകിച്ച് അധ്യാപകരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഒക്കെ വളരെ നല്ല ഒരു പ്രത്യേക സ്നേഹം എന്നോടുണ്ടായിരുന്നു. ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേണ്ടി പ്രത്യേകം മേശയും ചെറിയ ഒരു കസേരയൊക്കെ ഇട്ട് മറ്റ് കുട്ടികൾക്ക് കൊടുക്കാത്തൊരു സ്പെഷ്യൽ കെയർ ഒക്കെ എനിക്ക് തന്നു തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് സംഗതി മനസ്സിലായി, നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊരു പ്രത്യേകതയുള്ള ഒരാളാണ് എന്നുള്ള സംഗതി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു ആ സമയത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആ സമയത്തും ഈ പറഞ്ഞ കോമഡി വളരെ ആക്റ്റീവാണ്, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കഥാപ്രസംഗമൊക്കെ പറഞ്ഞു തുടങ്ങി, പത്രത്തിലൊക്കെ പേരും പടമൊക്കെ വന്നു തുടങ്ങി. അപ്പൊ എന്നെ കാണുമ്പോൾ ചിരിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്റെ പരിപാടികളൊക്കെ കണ്ടിട്ട് എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ട് നമ്മളുമായിട്ട് നമ്മളെ കണ്ട് ചിരിക്കുന്ന നമുക്കൊരു ചിന്ത അന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതേ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു കാലമുണ്ടായി. ഞാൻ എന്താണ് എന്ന് ഞാൻ ബോധ്യപ്പെട്ടൊരു സമയമുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ അത് വെച്ചിട്ട് ഒരു വിഷമിച്ചിട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടോ കാര്യമില്ല, ഒരു വലിയ കുടുംബത്തിന്റെ ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി നോക്കേണ്ട ഒരാളാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെ ആയി പോയതുകൊണ്ട് അങ്ങനെ ആവരുത്. നമ്മള് ഒരു എന്താ പറയാ, മറ്റുള്ള കുട്ടികളോടൊപ്പം തന്നെ അല്ലെ മറ്റുള്ളവരോടൊപ്പം തന്നെ പോകേണ്ടതാണ് എന്ന് നമ്മുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് വഴിയെ മനസ്സിലേക്ക് വന്നു തുടങ്ങി. അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ അത് വിട്ട് കളയാതെ എല്ലാ മേഖലയിലും മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക എന്നുള്ള ഇതിലേക്ക് വന്നു. അപ്പൊ ആ സമയത്തുകൊണ്ട് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള ആൾക്കാരുടെ കലോത്സവ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും പങ്കെടുക്കാറില്ല. ഞാൻ കൂടുതലും സാധാരണ കുട്ടികളോടൊപ്പം എന്തെല്ലാം പ്രോഗ്രാമുകളുണ്ടോ അവരുടെ കൂടെ നിൽക്കാനാണ് കൂടുതൽ ഞാൻ താല്പര്യപ്പെട്ടത്. എനിക്ക് തോന്നുന്നു അതൊരുപാട് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം.
ഓക്കെ, തീർച്ചയായും. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നോക്കുകയാണെങ്കിൽ ക്വെയ്ഡൻ എന്ന 9 വയസ്സുകാരൻ ഉയരക്കുറവിന്റെ പേരിൽ സഹപാഠികൾ അവനെ കളിയാക്കുകയും ഇതേ തുടർന്ന് കരഞ്ഞുകൊണ്ട് അമ്മയെ സമീപിക്കുകയൊക്കെ ചെയ്ത ഒരു വീഡിയോ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു, വൈറലായിരുന്നു. ഇതിനോട് അജയും ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ മരണത്തെക്കുറിച്ചാണ് ഇതിൽ ഈ ക്വെയ്ഡൻ പറയുന്നത്. ഈ വീഡിയോയിൽ അവൻ ഹൃദയം തകർന്ന ഒരു വീഡിയോയാണത്. ഹൃദയം തകർന്ന് സംസാരിക്കുമ്പോൾ മരണത്തെക്കുറിച്ചാണ് അവൻ പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ പരിഹാസത്തിനും മറ്റും ഇരയാകുമ്പോൾ അജയ്ക്ക് എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ?
ഞാൻ ഇത്രയും ഭയങ്കരമായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടില്ല. പലപ്പോഴും കളിയാക്കലുകളിൽ കണ്ണു നിറഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, മാറി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എന്നെ ഒന്ന് കൊന്നു തരാമോ എന്ന് പറയാൻ മാത്രമുള്ള ഒരു വലിയ കളിയാക്കലൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും കൂട്ടുകാരുടെ ഒപ്പം ഇരിക്കാനും അവരുമായിട്ട് കളിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഒരു രണ്ടു പേര് കളിയാക്കിയാൽ ഒരു അഞ്ചു പേരെന്റെ കൂടെ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു ഗ്യാങ് സെറ്റപ്പോടുകൂടി നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് അങ്ങനെയും ഒരു വലിയ ഫീലിംഗ് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഈ കുട്ടി അവനാ ഇപ്പൊ അവന് ഏത് ഭാഷയിലാവട്ടെ എവിടെയുള്ള ആളാവട്ടെ അവന്റെ ഉള്ളിലുള്ള ആ ഒരു ഒരു വിഷമത്തിന്റെ ഒരു ആഴം എത്രയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതുപോലെയുള്ള കുട്ടികൾ പലയിടത്തും ഉണ്ട്, പല ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് കുട്ടികൾ അത്തരത്തിൽ. കാരണം അത്ഭുത ദ്വീപിൽ തന്നെ കണ്ട 360 ആൾക്കാര് ഉണ്ട്. അപ്പൊ ഒരുപാട് കുഞ്ഞുങ്ങൾ അങ്ങനത്തെ ഈ തരത്തിൽ ഹൈറ്റ് കുറഞ്ഞു എന്നുള്ളതല്ല, അല്ലാതെ കാഴ്ചയില്ലാത്ത കുട്ടികൾ, അതുപോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള വലിയ ദുഃഖവുമായിട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഇതൊരു കാരണമായി എന്ന് മാത്രമുള്ളൂ. ഇതിന്റെ ഒരു പോസ്റ്റ് അമ്മയിട്ട് കണ്ടപ്പോ എനിക്ക് എന്റെ എഫ്ബിയുടെ ഇൻബോക്സിലേക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് കമന്റ് ചെയ്യാൻ തുടങ്ങി, ചേട്ടാ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തന്നെ ഞാൻ ഈ വിഷയം ഒന്നും കണ്ടു നോക്കിയപ്പോൾ എനിക്ക് തോന്നി അമ്മയുടെ ഒരു വിഷമം അവനെ പോലെ തന്നെ അവന്റെ അമ്മ വിഷമിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോ ഇത് ഒരു കാര്യമായി അല്ലെ ഒരു കാരണമായി എന്നുള്ളതാണ്. പലപ്പോഴും ഒരുപാട് ഒരുപാട് കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ വിഷമിച്ചിട്ട് അമ്മമാർ എന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊരു വാർത്തയാക്കാനല്ല അതൊരു വിഷയമാക്കിയാലും ഇത്രയും ഒരു ഗൗരവം ഉണ്ടാവില്ല. അപ്പം ഇതുപോലെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും അങ്ങനെയുള്ള ബുള്ളിങ്ങിന് വിധേയമാക്കരുത്. രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും അത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു പ്രത്യേക പരിഗണന വെക്കുകയും മറ്റുള്ളവരോടൊപ്പം നടക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുകയും ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്.
ഓക്കെ അജയ്, അജയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മോനെ നിന്നെ പോലെ ഈ ഏട്ടനും ഒരിക്കൽ കരഞ്ഞിട്ടുണ്ട്, ആ കണ്ണീരാണ് പിന്നീടുള്ള യാത്രയ്ക്ക് ഇന്ധനമായത് എന്നാണ്. അതായത് ഈ ഉയരക്കുറവ് തന്നെയാണ് അജയുടെ ഉയർച്ചയ്ക്ക് പിന്നിലെ കാരണവും എന്ന് പറയാൻ സാധിക്കുമോ?
100% പറയാൻ പറ്റും. കാരണം നമുക്ക് എവിടെയെങ്കിലും നമ്മളൊന്ന് ഒന്ന് മാറി നിന്ന് വിഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ വിഷമത്തോടു കൂടി അവിടെ നിൽക്കുകയുള്ളൊരു കൃത്യമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. പലപ്പോഴും പലയിടത്തും നമുക്ക് അർഹിക്കേണ്ട അർഹതയുടെ കാര്യത്തിലാണെങ്കിലും പരിഗണനയുടെ കാര്യത്തിലാണെങ്കിലും മാറ്റി നിർത്തലുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഞാനറിയാതെ തന്നെ പലയിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോ ഈ ഒരു അവസ്ഥയിൽ ഞാൻ നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് പറയുന്ന ഒരു എന്നെ ഇങ്ങനെ റേഡിയോയിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ആയി പോയത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ആയി പോയത് കൊണ്ട് ഒരുപാട് പറഞ്ഞതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും ചില സമയങ്ങളിൽ നമ്മളെ പരിഹസിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വരും, അതെല്ലാം ജീവിതത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിനെ അതിൻ്റെതായ രീതിയിൽ ഞാൻ ഉൾക്കൊള്ളുന്നു. ഞാൻ ഇതിലേക്ക് ഇട്ട് ഇതിലേക്ക് ഇടുന്നു എന്നുള്ളേ ഉള്ളൂ. ഞാൻ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാറില്ല. എല്ലാ കുട്ടികൾക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കുറവുള്ള കുട്ടിക്ക് എവിടെയെങ്കിലും ഒരു കൂടുതൽ കൊടുക്കും. അതെന്താണെന്ന് രക്ഷിതാക്കളും അധ്യാപകരും കൂട്ടുകാരും അല്ലെങ്കിൽ സ്വയം നമ്മൾ തന്നെ ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിട്ട് അതിലും നല്ലൊരു ഒരു വളരെ താല്പര്യത്തോടുകൂടി അതിനെ പരിപോഷിപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ലോകത്ത് അവൻ സംതൃപ്തനായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തനിച്ചിരുന്ന് വിഷമിക്കുന്ന അവസ്ഥ വരരുത്. നിങ്ങൾ മറ്റു കൂട്ടുകാരോട് എടുത്ത് ഇറങ്ങി ചെല്ലുക.
ഓക്കേ, തീർച്ചയായും. ഇപ്പോൾ അജയ്ക്ക് ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്. അപ്പോൾ ഈ വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ വിവാഹം നടക്കാനും മറ്റുമൊക്കെയായി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നോ, ഒരു പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വന്നോ അത്തരം ഒരു ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ?
കല്യാണം കഴിക്കുന്ന സമയത്തേക്ക് കഴിക്കാൻ പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു നടൻ എന്നുള്ള നിലയിലേക്ക് വരികയും അതിൻ്റെതായിട്ടുള്ള ഒരു തിളക്കത്തിലൊക്കെ നിൽക്കുന്ന സമയത്താണ് കല്യാണം കഴിച്ചത്. പിന്നെ ഈ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് പെണ്ണുകിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ഗർഭിണീവെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിച്ചതോടുകൂടി ഈ അത്ഭുതീവിൽ തന്നെ അഭിനയിച്ച 100-300 ജില്ലാന ആളുകളുടെ കല്യാണം ശരിക്ക് പുറകെ അങ്ങ് നടന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു വലിയ ഒരു എന്താ പറയുന്നത് വിവാഹ വിപ്ലവത്തിന് തന്നെ ഞാൻ കാരണക്കാരനായി.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും സമയം SBS മലയാളത്തോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി അജയ്കുമാർ.
തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഈ ഒരു വിളിക്ക് ഞാൻ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മലയാളികളാണ്, നമ്മളെല്ലാം ലോകത്തിന്റെ തന്നെ അഭിമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹമാണ് എന്നെ അങ്ങനെ സംസാരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ SBS എല്ലാ ശ്രോതാക്കൾക്കും ഓസ്ട്രേലിയയിൽ നിന്നുള്ള എല്ലാ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസകൾ.